2019 March 9 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് കേരളത്തിൽ മികച്ച വിജയം നേടും വി എസ് രാജേഷിന്റെ ലേഖനം. എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റും ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ സംസ്ഥാന കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള കൗമുദിയോട് വിശദമായി സംസാരിച്ചു. കൗമുദി ടി വി സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം: ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? അതിന് നൽകിയ മറുപടി: അന്തിമ തീരുമാനം ആയിട്ടില്ല. ബി ഡി ജെ സംസ്ഥാന കമ്മിറ്റിയും എൻ ഡി എ നേതൃത്വവും ഇതിനായി നിർബന്ധിക്കുന്നുണ്ട്. എൻ ഡി എക്ക് കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ ജയസാധ്യതയുണ്ട്. എൻ ഡി എ കൺവീനർ എന്ന നിലയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനാൽ മത്സരിക്കാതെ മാറി നിൽക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം: ബി ജെ പിയും ആർ എസ് എസും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? മറുപടി: എല്ലാ ഘടകങ്ങളിലുള്ളവരും മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സരിച്ചാലുള്ള പ്രശ്നം: നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാകും. അത് പല കാരണങ്ങളാൽ ദോഷം ചെയ്യുമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാ ഘടകങ്ങളെയും ഞാനത് അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം: സമ്മർദ്ദത്തെ അതിജീവിച്ച് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ? മറുപടി: ഇതുവരെ അങ്ങനെയാണ്. എന്നേക്കാൾ നല്ല സ്ഥാനാർത്ഥികൾ വരും. അവരെ വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നാണ് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം: താങ്കൾ മത്സരിച്ചില്ല എങ്കിൽ ബി ഡി ജെ എസ് 4 സീറ്റിലേ മത്സരിക്കുകയുള്ളോ? മറുപടി: ഞാൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും 5 സീറ്റിൽ തന്നെ മത്സരിക്കും. അടുത്ത ചോദ്യം: താങ്കൾ മത്സരിക്കാതിരുന്നാൽ എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ മത്സരിക്കുകയാണെങ്കിൽ ഭാരവാഹിത്വം ഒഴിഞ്ഞ് മത്സരിക്കണമെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനാലാണെന്ന് വ്യാഖ്യാനിക്കില്ലേ? ഉത്തരം: അങ്ങനെ പറയാൻ കഴിയില്ല. എസ് എൻ ഡി പി യോഗത്തിന്റെയോ യൂണിയന്റെയോ നേതാക്കന്മാർക്ക് മത്സരിക്കുന്നതിന് സംഘടനാപരമായി യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹം വ്യക്തിപരമായി ഒരഭിപ്രായം പറയുന്നു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം: എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൊടിവീശി ആരംഭിച്ചതാണ് ബി ഡി ജെ എസ്. ഇപ്പോൾ ബി ഡി ജെ എസിൽ പ്രവർത്തിക്കുന്നവരിൽ നല്ലൊരു പങ്കും യോഗത്തിന്റെ നേതാക്കളോ പ്രവർത്തകരോ ആണ്. ജനറൽ സെക്രട്ടറിയുടെ പരസ്യമായ ഇടതുപക്ഷ ചായ്വ് ബി ഡി ജെ എസ് പ്രവർത്തകരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? അതിന് തുഷാർ വെള്ളാപ്പള്ളി നൽകിയ മറുപടി ഇതാണ്: എസ് എൻ ഡി പി യോഗം സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഘടകകക്ഷിയോ വാലോ ചൂലോ അല്ല. ഭരണത്തിനെതിരെ യോഗം നിൽക്കാറില്ല. എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അതിന്റെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായും യോഗം ജനറൽ സെക്രട്ടറി സംസാരിക്കാറുണ്ട്. മാറി മാറി ഭരണത്തിൽ വരുന്ന യോഗം ജനറൽ സെക്രട്ടറിക്ക് സംസാരിക്കേണ്ടി വരും. കേന്ദ്രത്തിൽ യു പി എ ആയാലും എൻ ഡി എ ആയാലും അവരൊക്കെ സംസാരിക്കാറുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ടാൽ ഇപ്പോൾ അവരോട് ചായ്വാണെന്നും മുഖ്യമന്ത്രിയെ കണ്ടാൽ മുഖ്യമന്ത്രിയോട് ചായ്വാണെന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എസ് എൻ ഡി പി യോഗത്തിന് രാഷ്ട്രീയം ഇല്ല എന്ന് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരുമായും തുല്യദൂരം പാലിക്കുക എന്നതാണ് യോഗത്തിന്റെ നയം. എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എൻ ഡി എ ആയാലും തുല്യദൂരം തന്നെയാണ് പാലിക്കുന്നത്. അടുത്ത ചോദ്യം: പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തറപറ്റുമെന്ന് ആരും കരുതേണ്ടെന്ന് ഒരഭിമുഖത്തിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞു. മറുപടി: യു ഡി എഫ് തറപറ്റില്ലെന്നും യു ഡി എഫിന് വോട്ട് കിട്ടുമെന്നും മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും. എസ് എൻ ഡി പി യോഗം രാഷ്ട്രീയ സംഘടനയല്ല, സമുദായ സംഘടനയാണ്. ആ നിലയ്ക്ക് ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകളുമായും സഹകരിച്ചു പ്രവർത്തിക്കേണ്ടത് സംഘടനയുടെ ആവശ്യമാണ്. അതനുസരിച്ച് അദ്ദേഹം നിൽക്കുന്നു എന്നേയുള്ളൂ. അടുത്ത ചോദ്യം: ശബരിമല വിഷയം വന്ന ശേഷം ഈ സർക്കാരിനു കിട്ടിയ ഏറ്റവും വലിയ പിന്തുണ യോഗം ജനറൽ സെക്രട്ടറിയുടെയും യോഗത്തിന്റേതുമാണ്. മറുഭാഗത്ത് എൻ എസ് എസ് അതിന്റെ എതിർത്ത് ശക്തമായി രംഗത്ത് വന്നു. തുടർന്ന് വനിതാ മതിൽ വിഷയത്തിലടക്കം യോഗം ജനറൽ സെക്രട്ടറി പരസ്യമായ നിലപാടെടുത്തു. ബി ഡി ജെ എസ് അധ്യക്ഷൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ കാണുന്നു? ഉത്തരം: ബി ഡി ജെ എസും എൻ ഡി എയും ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് വിശ്വാസികൾക്കൊപ്പം ആണെന്നാണ്. എസ് എൻ ഡി പി യോഗവും വിശ്വാസികൾക്കൊപ്പമാണെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരാണെന്ന് ജനറൽ സെക്രട്ടറി എങ്ങും പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്നതല്ല നവോത്ഥാനമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ കയറ്റുന്നതിനെതിരായ നിലപാടാണ് ബി ഡി ജെ എസ് സ്വീകരിച്ചിട്ടുള്ളത്. യോഗം കൌൺസിലർമാരും ഭാരവാഹികളുമെല്ലാം എടുത്തത് ഈ തീരുമാനം തന്നെയാണ്. അടുത്ത ചോദ്യം: വനിതാ മതിലിൽ പങ്കെടുത്തതിലൂടെ ഈ വിഷയത്തിലെ ഇടതു സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുകയല്ലേ? ഉത്തരം: അവസാന നിമിഷം വരെയും വനിതാ മതിൽ ശബരിമലയ്ക്കെതിരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ എൽ ഡി എഫ് എസ് എൻ ഡി പി യോഗത്തെ അംഗീകരിക്കാത്തവരും ഗുരുദേവനെ അംഗീകരിക്കാതെ ഗുരുദേവ പ്രതിമയുടെ കരുത്തിൽ കയറിട്ട് വലിക്കുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്തവരാണ്. നവോത്ഥാന വിഷയത്തിൽ പിന്തുണയ്ക്കായി അവർ യോഗം ജനറൽ സെക്രട്ടറിയോട് അപേക്ഷിച്ചപ്പോൾ അത് സമുദായത്തിന് നൽകിയ അംഗീകാരമായി കണ്ടാണ് സഹായിച്ചത്. സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാനുള്ള അനുകൂല നിലപാടായി അതിനെ ഒരു തരത്തിലും കാണേണ്ട. അടുത്ത ചോദ്യം, എസ് എൻ ഡി പി യോഗം, ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും തമ്മിൽ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ഭിന്നതയുണ്ടോ? മറുപടി, യോഗം പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒരേ അഭിപ്രായത്തോടെയാണ് പോകുന്നത്. രാഷ്ട്രീയമായി ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അടുത്ത ചോദ്യം, BDJS തുടങ്ങുമ്പോൾ ലഭിച്ച ആശീർവാദം ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ? മറുപടി, തീർച്ചയായും ഉണ്ട്. അടുത്ത ചോദ്യം, അതിൽ മാറ്റമില്ലേ? ഉത്തരം, മാറ്റമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDP യോഗത്തിന്റെ പോഷക സംഘടന അല്ല BDJS. BDJSന് എല്ലാ സമുദായങ്ങളുമായും ബന്ധമുണ്ട്. സാമൂഹിക നീതിക്ക് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണത്. അടുത്ത ചോദ്യം, BDJSന് BJP പല പദവികളും വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷേ കാര്യമായ അധികാരമുള്ള പദവികൾ ഒന്നും കിട്ടിയില്ലല്ലോ. മറുപടി, 4-5 പദവികൾ കിട്ടിയല്ലോ. ചോദ്യം, പക്ഷേ വലിയ പദവികളില്ലല്ലോ. ഉത്തരം, ഞങ്ങൾ അതേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഒരു MP ആകണമെന്നോ മന്ത്രിയാകണമെന്നോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മുൻപ് ഞാൻ MP ആകുമെന്ന വാർത്ത വന്നപ്പോൾ ഞാൻ ദുബായിലായിരുന്നു. ചില തൽപരകക്ഷികൾ ഉണ്ടാക്കിയ പ്രചാരണം മാത്രമായിരുന്നു അത്. ചോദ്യം, പാർലമെന്ററി രാഷ്ട്രീയത്തോട് താല്പര്യമില്ലേ? മറുപടി, അങ്ങനെയൊന്നുമില്ല. നാളെ അങ്ങനൊരു സാഹചര്യം വരട്ടെ, അപ്പോൾ നോക്കാം. അടുത്ത ചോദ്യം, വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ NDA അജണ്ട എന്താണ്? മറുപടി, കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ഇതുവരെ ചെയ്യാത്ത ഒട്ടേറെ കാര്യങ്ങൾ 5 വർഷത്തിൽ ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു 10 വർഷം കൂടി മുന്നോട്ടു പോകണം. ഇന്ത്യ വലിയ പുരോഗതി കൈവരിക്കും. അടുത്ത ചോദ്യം, ഈ വർഷം പിന്നാക്കക്കാർക്ക് ഗുണം കിട്ടിയോ? മറുപടി, തീർച്ചയായും. കഴിഞ്ഞ 60 വർഷം ഭരിച്ചവർ എന്തു മെച്ചം ചെയ്തു? അതിനേക്കാൾ ഗുണം ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽ പെടുന്നവർക്കും ഗുണമുണ്ടായി. അടുത്ത ചോദ്യം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ച പ്രകടനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ? മറുപടി, തീർച്ചയായും. അതിലും വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാനല്ല ഈ തിരഞ്ഞെടുപ്പ്, മോദി സർക്കാരിനെ പിന്തുണയ്ക്കാനാണ്. ഇന്ത്യക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ മോദി വീണ്ടും വരണം. അടുത്ത ചോദ്യം, NDA വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമോ? മറുപടി, തീർച്ചയായും. അക്കൌണ്ട് തുറക്കുകയല്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഒന്നിലധികം സീറ്റുകളിൽ വിജയിക്കും. അടുത്ത ചോദ്യം, പൊതുവെ അച്ഛനും മകനും അത്ര രസത്തിലല്ല എന്നൊക്കെ പ്രചാരണമുണ്ട്, എന്തു പറയുന്നു? മറുപടി, അതിൽ സത്യത്തിന്റെ ഒരംശവുമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വർഷവും ജീവിച്ചത് എന്റെ അച്ഛനു വേണ്ടിയാണ്. യോഗം ജനറൽ സെക്രട്ടറിയായി അച്ഛൻ വരുന്ന ഈ ഇലക്ഷനിൽ ശാശ്വതികാനന്ദ സ്വാമി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനുവേണ്ടി മാസങ്ങളോളം പ്രവർത്തിച്ചു. ഒടുവിൽ അച്ഛൻ ജനറൽ സെക്രട്ടറിയുടെ ചാർജ് ഏറ്റെടുക്കാൻ പോകുന്ന ദിവസം എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. ദിവസങ്ങളോളം ഞാൻ ഉറക്കമിളച്ച് പ്രവർത്തിച്ചതിനാലാണത്. അതിനുശേഷം ശാശ്വതികാനന്ദ സ്വാമി നിർബന്ധിച്ച് എന്നെ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് വന്നത്. SNDP യോഗത്തിന്റെ ഒരു പദവിയിലേക്കും വരാതെ യോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജനറൽ സെക്രട്ടറിയുടെ പുറകിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചയാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും സ്നേഹിക്കുന്നതും എന്റെ അച്ഛനെയാണ്. അത്ര ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അച്ഛനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. തെറ്റിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അച്ഛനോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും കുറയില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം.